പ്രിയപ്പെട്ടവരെ, കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഞാൻ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒരു സ്പിരിച്വൽ പ്രോഗ്രസ്, ആത്മീയ വളർച്ച നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആത്മീയ ജീവിതത്തിൽ നമുക്കൊരു വളർച്ചയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരിക്കലും വിചാരിക്കരുത് അത് ഒരു ഒറ്റ നിമിഷം കൊണ്ട് നടന്നത് അല്ലെങ്കിൽ നടക്കുന്ന കാര്യമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മുടെ ജീവിതത്തിൽ വന്ന രക്ഷ, നമുക്ക് കിട്ടിയ സാൽവേഷൻ, അതൊരു പ്രത്യേക നിമിഷത്തിൽ നമ്മൾ ദൈവമായിട്ട് ഒന്നാകുമ്പോൾ നമ്മുടെ വീണ്ടും ജനനമെന്ന അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വന്നു. അതൊരൊറ്റ നിമിഷം കൊണ്ട് ഏതോ ഒരു നിമിഷത്തിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ ആത്മീയ ജനനം നടന്നതിന് ശേഷം നമുക്കൊരു വളർച്ചയുണ്ട്, നമുക്കൊരു വളർച്ചയുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിത്തട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബേസിസ് ആയിരിക്കുന്നത് നമ്മൾ വീണ്ടും ജനിച്ചു എന്നുള്ളതിൽ അടിസ്ഥാനമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആത്മീയ വളർച്ച ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ആദ്യ പടി എന്നുള്ളത് നമ്മൾ യേശുവിനെ അറിഞ്ഞു, യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു എന്നുള്ളതാണ്. അതിൽ നിന്നാണ് എല്ലാം നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവായ യേശുവിനെ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ, വിശ്വാസത്താൽ അവനെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ഉത്ബോധിപ്പിക്കുന്നു സഹോദരങ്ങളെ, ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ്സ് ക്യാൻ ബി ഡൺ ഇൻ യുവർ ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള, ഉദാത്തമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ യേശുവിനെ അറിഞ്ഞു എന്നുള്ളതാണ്. ഇറ്റ്സ് എ ബെസ്റ്റ് തിങ്. ഞാൻ എന്ത് നേടി, എന്ത് സമ്പാദിച്ചു, എന്ത് ആയിരിക്കുന്നു എന്നുള്ളതിലല്ല എനിക്ക് സന്തോഷം. എനിക്ക് സന്തോഷം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ യേശുവിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും, എന്നെ കേൾക്കുന്ന ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ ചൂട് വെച്ചിട്ടില്ലെങ്കിൽ, ഞാൻ ഉത്ബോധിപ്പിക്കുന്ന സഹോദരങ്ങളെ, ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് മൊമെൻറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഏറ്റവും സന്തോഷം തരുന്ന, നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തരുന്ന ഏറ്റവും സന്തോഷം തരുന്ന ഒരു തീരുമാനമാണെങ്കിൽ അത് ഇത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആത്മീയ ജീവിതം സീരിയസ് ആയിട്ട്, ആത്മീയ ജീവിതത്തെ വളരെ ശ്രദ്ധയോടെ ആഗ്രഹിക്കുന്ന ഏവർക്കും ഉള്ളിൽ വരുന്ന ഒരു ചോദ്യങ്ങളാണ്, നമ്മൾ ആത്മീയമായിട്ട് വളരുന്നുണ്ടോ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരണമെന്നുള്ള വാഞ്ച നമ്മുടെ ജീവിതത്തിലുണ്ട്. അതില്ലെങ്കിൽ നമ്മളെന്തോ കുറവുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കണം. അപ്പോൾ ആ വളർച്ച ഒരിക്കലും ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒറ്റ നിമിഷം കൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെട്ടു, പെട്ടെന്ന് ഒരു നിമിഷത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു. നമ്മളുടെ അൾട്ടിമേറ്റ് സാൽവേഷൻ, അതായത് നമ്മുടെ അവസാനത്തെ ആ രക്ഷ എന്നുള്ളത് പറയുന്നത് നമ്മൾ യേശുവിനോടുകൂടി സ്വർഗത്തിലായിരിക്കുമ്പോഴേ നമുക്ക് കിട്ടുകയുള്ളൂ. പക്ഷെ അതിൻ്റെ ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടേ ഇരിക്കുകയാണ്. ഇറ്റ്സ് എ പ്രോഗ്രസീവ് സാൽവേഷൻ എന്ന് നമ്മളൊക്കെ പറയുമ്പോഴോ, അല്ലെങ്കിൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് നമ്മൾ പറയുന്ന ആ പ്രോസസ്സ്, അല്ലെങ്കിൽ വിശുദ്ധീകരണം എന്നുള്ള ആ പന്ഥാവിലൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മൾക്ക്, നമ്മൾ രക്ഷയിലേക്ക് നമ്മൾ നടന്നെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതാണ് ക്രിസ്തീയ വളർച്ച, അല്ലെങ്കിൽ ക്രിസ്തീയ ആത്മീയ സ്പിരിച്വൽ പ്രോഗ്രസ് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നിങ്ങൾ സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലെല്ലാം നോക്കിയാൽ അതിൻ്റെ ഭൂരിഭാഗവും പ്രൈമറലി നമ്മുടെ ആത്മീയ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സുവിശേഷമുണ്ട്, അതിനുശേഷം പൗലോസിൻ്റെ ലേഖനങ്ങളിലും പത്രോസിൻ്റെ ലേഖനങ്ങളൊക്കെ നമ്മൾ നോക്കിയാൽ ഈ ജനങ്ങൾ, ദൈവത്തെ അറിഞ്ഞ ജനങ്ങൾ വളരണമെന്നുള്ള ദൈവത്തിൻ്റെ ആഗ്രഹത്തിൽ ദൈവം പരിശുദ്ധാത്മാവിൽ നമുക്ക് ധാരാളം വചനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ആത്മീയ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നു, ആത്മീയ വളർച്ച ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് കിട്ടിയ സുവിശേഷത്തിന് നമ്മൾ പറയുന്ന പേര് സമ്പൂർണ്ണ സുവിശേഷം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഫുൾ ഗോസ്പൽ എന്ന് പറയും. ഹാഫ് ഗോസ്പൽ അല്ല, ഇറ്റ് ഈസ് എ ഫുൾ ഗോസ്പൽ. ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രക്ഷിക്കപ്പെട്ടു, യേശു നമ്മുടെ പാപങ്ങൾ മോചിച്ചു, യേശു നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകും എന്നുള്ളതൊരു ഹാഫ് ഗോസ്പലാണ്. അതിൻ്റെ ഒരു മറുവശമുണ്ട്. അതിൻ്റെ ഒരു മറ്റേ വശം, ദൈവം നമ്മളെ വിശുദ്ധീകരിക്കുകയും ദൈവം നമ്മളെ ഈ ഭൂമിയിൽ അതെ ദൈവാനുരൂപമായി വളർത്തുകയും ചെയ്യുന്നുള്ള അടുത്തൊരു വശം കൂടി നമ്മൾ മറന്നു പോകരുത്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ അതൊരു സമ്പൂർണ്ണ സുവിശേഷമാകുന്നുള്ളൂ, അല്ലെങ്കിൽ ഇപ്പോൾ എപ്പോഴും ഒരു ഹാഫ് ഗോസ്പലായിരിക്കും. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ഈ ദൈവവചനം ഇറ്റ്സ് എ ഫുൾ ഗോസ്പൽ, ഇറ്റ്സ് എ ഫുൾ ഗോസ്പൽ. അത് നമ്മളെ, ദൈവം നമ്മളെ രക്ഷിച്ചു എന്ന് നമ്മൾ പറയുന്നത് മാത്രമല്ല, ദൈവം നമ്മളെ അക്കരെ എത്തിക്കും. ഈ ഭൂമിയിൽ വിശുദ്ധിയോടെയും ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് നിറവിൽ നമുക്ക് ജീവിക്കാനുള്ള എല്ലാം തന്നിരിക്കുന്ന ഒരു പുസ്തകമായതിനാൽ ഇതിൻ്റെ സമ്പൂർണ്ണ സുവിശേഷം എന്ന് നമ്മൾ പറയും. അതുകൊണ്ട് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഒരു വളർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിന് സഹായിക്കുന്ന ഒരു ഘടകത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിതാണ്, ഒരു ദൈവത്തിൻ്റെ മുമ്പിലുള്ള ഒരു സമർപ്പണം, അല്ലെങ്കിൽ ഒരു സറണ്ടർ. അതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ ദൈവത്തിനായി സമർപ്പിക്കുക എന്നുള്ളത് കേട്ടിരിക്കുന്നത് എപ്പോഴും ഒരു സുവിശേഷ യോഗങ്ങളിലാണ് സാധാരണ കേട്ടിരിക്കുന്നത്. ദൈവത്തിനായി നീ നിന്നെ സമർപ്പിക്കണം, ദൈവത്തിനായി നിന്നെ പൂർണ്ണമായി സമർപ്പിക്കണം. പക്ഷേ അവിടെയുള്ള സമർപ്പണം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തെ വിശ്വസിച്ച് അവനെ സ്വീകരിക്കണം എന്നതിലപ്പുറം നമ്മളതിനെ കരുതിയിട്ടില്ല. അതിൻ്റെ അടുത്ത പടി എന്തോണം നമ്മൾ സമർപ്പണം എന്ന് വിചാരിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി എന്തൊക്കെയോ കൊടുക്കണമെന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വരും, അല്ലേ? അപ്പം പൂർണ്ണമായി ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമുക്കുള്ളതൊക്കെ ദൈവത്തിന് കൊടുക്കണം. അതൊരു തരത്തിൽ ശരി തന്നെയാണ്. പക്ഷേ എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത് കാര്യത്തിൽ ബൈബിളിൽ വ്യക്തതയുണ്ട്, ദൃഢതയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ അതെങ്ങനെയുള്ളൊരു സമർപ്പണമായിരിക്കണം? അതിനുവേണ്ടി ഫസ്റ്റ് കിങ്സിൽ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് നോക്കാം. ഒന്ന് രാജാക്കന്മാർ 20-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള.
ആരാം രാജാവായ ബെൻഹദാദ് തൻ്റെ സൈന്യത്തെയൊക്കെയും ഒന്നിച്ചുകൂട്ടി, അവനോടുകൂടെ 32 രാജാക്കന്മാരും കുതിരകളും രഥങ്ങളും ഉണ്ടായിരുന്നു. അവൻ പുറപ്പെട്ടു വന്ന് ശമരിയെ നിരോധിച്ച് അതിൻ്റെ നേരെ യുദ്ധം ചെയ്ത് അവൻ ഇസ്രയേൽ രാജാവായ ആഹാബിൻ്റെ അടുക്കൽ പട്ടണത്തിലേക്ക് ദൂതന്മാരെ അയച്ച് അവനോട്, നിൻ്റെ വെള്ളിയും പൊന്നും എനിക്കുള്ളത്, നിൻ്റെ സൗന്ദര്യമേറിയ ഭാര്യയും പുത്രന്മാരും എനിക്കുള്ളവർ എന്നിങ്ങനെ ബെൻഹദാദ് പറയുന്നു എന്ന് പറയിച്ചു. അതിന് ഇസ്രയേൽ രാജാവ്, എൻ്റെ യജമാനനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറയിച്ചു.
ഇവിടെ ഇസ്രായേൽ രാജാവ് പറയുകയാണ്, ആഹാവ് പറയുകയാണ്, എൻ്റെ യജമാനനായ രാജാവേ, നീ പറഞ്ഞതുപോലെ ഞാനും എനിക്കുള്ളതൊക്കെയും നിനക്കുള്ളത് തന്നെ എന്ന് മറുപടി പറഞ്ഞു. ഇവിടെ ഒരു ഇതാണ് ഒരു സറണ്ടർ, അല്ലെങ്കിൽ സമർപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ പറയുകയാണ്, എനിക്കുള്ളതും ഞാനും എനിക്കുള്ളതല്ല, അത് നിനക്കുള്ളതാണ്, ഇനി നിൻ്റെ ഡിസ്പോസലിലാണ് ഇതെല്ലാം. യു ക്യാൻ ഡു എനിത്തിങ് വിത്ത് ഇറ്റ്. നിനക്കിതുകൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് എൻ്റെ മേൽ എനിക്കൊരു അധികാരവുമില്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 10-ാം വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, പിതാവേ നിനക്കുള്ളതെല്ലാം എനിക്കുള്ളതെന്നാണ് യേശു ക്രിസ്തു പറഞ്ഞത്. യേശു പറയുകയാണ്, നിനക്കുള്ളതെല്ലാം എനിക്ക്. അപ്പം ഒരു സമർപ്പണം എന്ന് ഉദ്ദേശിക്കുന്നത് കൊണ്ട് എന്ത് തരം സമർപ്പണമായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഒരു സമ്പൂർണ്ണ സമർപ്പണം. അതിൽ നമുക്ക് ഉപാധികളൊന്നും വെക്കാൻ പാടില്ല, ഉപാധികളൊന്നും എടുക്കാൻ പാടില്ല. നമ്മളെക്കാളും വലിയവനായ, നമ്മളെക്കാളും ശക്തനായ ഒരുവൻ്റെ മുമ്പിൽ കീഴ്പ്പെടുന്നതാണ്, അവന് പൂർണ്ണമായി വിധേയപ്പെടുന്നതാണ് സമർപ്പണം എന്നുകൊണ്ട് നമ്മുടെ ഇവിടെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഇവിടെ രാജാവ് ആഹാബ് രാജാവ് പറയാണ്, എനിക്കുള്ളതെല്ലാം ഞാനും എൻ്റെ എല്ലാം നിനക്കുള്ളതാണ്, അത് നിനക്ക് ഇഷ്ടം പോലെ ചെയ്തു കൊള്ളാം, ഇഷ്ടം പോലെ ചെയ്തു കൊള്ളാം എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം നമ്മളിങ്ങനെ സമർപ്പിക്കുമ്പോൾ നമുക്ക് സാധാരണ വരുന്ന ചിന്ത, നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ദൈവം അത് മുതലെടുക്കുമോ? കാരണം നമ്മളെ പൂർണ്ണമായി ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം നമ്മളോട് നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളോട് പറയും, നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടും. ഞാൻ ആദ്യം വിചാരിച്ചിരിക്കുന്നത് സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സമ്പൂർണ്ണ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുകയാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പിന്നീട് എനിക്ക് മനസ്സിലായി അത് കുറച്ചുകൂടെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ ദൈവത്തിന് വേണ്ടി എല്ലാം വിട്ടുകൊടുക്കാൻ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മളെ ഒത്തിരി ഭയങ്ങൾ നമ്മളെ പിന്തുടരുന്നുണ്ട്. ഞാൻ ദൈവത്തിന് വേണ്ടി ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ, ചെറുപ്പക്കാരായ പലരും സ്വാഭാവികമായി ചിന്തിക്കുന്നത് ഓ കർത്താവിലേക്ക് വരണം. എനിക്ക് തോന്നുന്നു നമ്മൾ അവർക്ക് മുമ്പിൽ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്, ഇങ്ങനെ ദൈവത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തു പറഞ്ഞാൽ നമ്മുടെ രസമെല്ലാം, നമ്മുടെ എന്തു പറഞ്ഞാൽ എൻജോയ്മെൻ്റ് എല്ലാം ജീവിതത്തിൽ നഷ്ടപ്പെടും. അതുകൊണ്ട് അവരുടെ ഒരു ചിന്ത ദൈവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അയ്യോ എനിക്ക് ഒരു കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തില്ല, ഈ ബൈബിൾ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം അല്ലേ, എപ്പോഴും ആത്മീയ കാര്യങ്ങൾ അല്ലേ, ആത്മീയ ജാർഗൻസ്, ഞങ്ങൾ ഓഫീസുകളിൽ പറയും ജാർഗൻസ്, ടെക്നിക്കൽ ജാർഗൻസ് അല്ലെങ്കിൽ ആത്മീയ ജാർഗൻസ്, ആത്മീയ വചനങ്ങൾ, ആത്മീയ വാക്കുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം എന്നുള്ളൊരു ചിന്തയിൽ നമ്മളൊരു അവരുടെ മുമ്പിൽ, കുഞ്ഞുങ്ങളുടെ മുമ്പിലും ചെറുപ്പക്കാരുടെ മുമ്പിലും കൊടുക്കാറുണ്ട്. അതങ്ങനെയൊന്നുമല്ല. നമ്മളൊരു പാട്ട് പാടാനല്ലേ, അവൻ അടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ. അതൊരു അടിമ വേലയായിട്ടല്ല ദൈവം കരുതുന്നത്. ദൈവത്തിന് നമ്മളെ ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ, അത് ദൈവം നമ്മളൊരു അടിമയെ പോലെ, അവൻ അടിമയാണ് നമുക്ക്, നമ്മൾ അവനെ അടിമയാണ്, പക്ഷേ ഒരു സ്വാതന്ത്ര്യമുള്ള, ഇച്ഛയുള്ള, സ്നേഹിക്കപ്പെടുന്ന, എല്ലാം തരുന്ന, അവനുള്ളതെല്ലാം നമുക്കാക്കി തരുന്ന, യേശു പറഞ്ഞതുപോലെ നിനക്കുള്ളതെല്ലാം എനിക്കും എനിക്കുള്ളതെല്ലാം എൻ്റെയുമെന്ന് പറയുന്നത് പോലെ, യേശുവിനുള്ള ദൈവത്തിലുള്ള എല്ലാ ബ്ലെസ്സിങ്ങും നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു അടിമയാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്താൽ നമുക്കൊരു നഷ്ടവും വരത്തില്ല. നിങ്ങൾ ബൈബിളിലുടനീളം ദൈവത്തിന് വേണ്ടി യാഗമായി തീർന്ന, ദൈവത്തിന് വേണ്ടി എരിഞ്ഞു തീർന്ന, ദൈവത്തിന് വേണ്ടി സമർപ്പിച്ച എല്ലാ വ്യക്തികളെയും നിങ്ങൾ നോക്കിക്കും, അവർക്കെല്ലാം അവസാനം ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനത്തെ ഭയങ്ങളിൽ നിന്ന് നമ്മൾ മാറണം. ദൈവം നമ്മുടെ പൈസ ഡിമാൻഡ് ചെയ്യും, ദൈവം നമ്മുടെ മക്കളെ സുവിശേഷ വിലയ്ക്ക് വിടണമെന്ന് ഡിമാൻഡ് ചെയ്യും, ദൈവം നമ്മളെ നമ്മുടെ ജോലിയിൽ നിന്ന് ഇറക്കണമെന്ന് ഡിമാൻഡ് ചെയ്യും, ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യണം, ദൈവത്തിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കണം, അല്ലെങ്കിൽ ദൈവം നമ്മളെ ശിക്ഷിക്കും എന്നുള്ള ഡിമാൻഡുകളൊന്നും ഈ സമർപ്പണത്തിലില്ല. കാരണം സമർപ്പിച്ചതിന് ശേഷമുള്ള അതിൻ്റെ ബ്ലെസ്സിങ്സ്, അതിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ പറയും, യെസ് ദൈവത്തിന് വേണ്ടി ഞാൻ എന്നെ പൂർണ്ണമായി വിധേയപ്പെടുത്തിയത് എൻ്റെ അനുഗ്രഹത്തിനായി തീർന്നു, അനുഗ്രഹത്തിനായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ സമർപ്പണം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന് സമർപ്പിക്കപ്പെടാതെ, ദൈവത്തിന് വിധേയപ്പെടാതെ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഒരു പണി ചെയ്യുക സാധ്യമല്ല. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പണി ചെയ്യണമെങ്കിൽ നമ്മൾ ദൈവത്തിന് വിധേയപ്പെടണം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പേന നിങ്ങൾക്ക് അനുസരണമുള്ളവനായി തീരുന്നത് പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കത്തില്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണം നിങ്ങൾക്ക് നിങ്ങളെ അനുസരിക്കുന്നത് പോലെ, നിങ്ങളെ അനുസരിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നന്നായി എഴുതാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എന്തുപകരണമാണേലും അല്ലേ, ഏത് യുട്ടെൻസിൻസായാലും അത് നിങ്ങളുടെ കൈക്ക് വഴങ്ങുന്നില്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനങ്ങളൊന്നും ഇല്ല. അപ്പോൾ ദൈവത്തിന് വിധേയപ്പെടണം, ദൈവത്തിന് സമർപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എനിക്കിവനെ പണിയണം, എനിക്കിവനെ ഉപയോഗിക്കണം, എനിക്കിവനെ നല്ല മാനപാത്രമാക്കി മാറ്റണം മാറ്റണം. പ്രിയപ്പെട്ടവർ ഓർക്കുക, ഒരു ഓപ്പറേഷൻ തിയേറ്ററിലൊരു രോഗി, ഡോക്ടർ അവിടെ ഓപ്പറേഷൻ ചെയ്യാൻ പോവുകയാണെങ്കിൽ രോഗിയോട് എല്ലാ കാര്യങ്ങളും പറയുകയൊന്നുമില്ല, രോഗിയുടെ ബന്ധുക്കളോട് പറയുമായിരിക്കും. രോഗികളോട് അവൻ എല്ലാ കാര്യങ്ങളും, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ വയറ് ഞാൻ മുറിക്കും, ഞാനവിടെ തുന്നിക്കെട്ടും, അതിന് വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ മുറിച്ചു കളയുമെന്ന് രോഗിയോട് പറയാറില്ല ഡോക്ടർ. കാരണം രോഗിയോട് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി പറയും വേണ്ട, അതൊന്നും വേണ്ട അല്ലേ, വേണ്ട എന്ന് പറയും. അതിന് ഡോക്ടർമാർ ചെയ്യുന്നതാണ് അനസ്തേഷ്യ, അല്ലെങ്കിൽ ദൈവം നമ്മളെ ഡോക്ടർമാർ നമ്മളെ ഉറക്കിക്കെടുത്തു, അല്ലെങ്കിൽ ഡോക്ടർക്കറിയാം ഇവൻ ചവിട്ടുകയും ഇടിക്കുകയും ഇവന് ഓപ്പറേഷൻ നടക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞതുപോലെ, ദൈവത്തിൻ്റെ കൈകളിൽ നമ്മൾ വിധേയപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പലതും നമുക്ക് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഒരു സർജൻ്റെ മുമ്പിൽ നമ്മൾ കിടക്കുന്നത് പോലെ, അവന് വിധേയപ്പെട്ട് നമ്മൾ കിടക്കുന്നത് പോലെ, ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ വിധേയരായി നിൽക്കുമ്പോൾ മാത്രമേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുക സാധ്യമുള്ളൂ. നമുക്കെല്ലാവർക്കും അറിയാം, കുശവൻ്റെ കയ്യിലെ കളിമണ്ണ് പോലെ എന്നെ പണിയണമേ, എൻ്റെ പണിയണമേ നമ്മൾ പാടാറുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ അത് പ്രാർത്ഥിക്കുമ്പോഴും പാടുമ്പോഴും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, ഞാനാണ് കളിമണ്ണ്, യേശുവാണ് കുശവൻ, അവൻ്റെ കയ്യിൽ അവനിഷ്ടതുള്ളതുപോലെ ഇഷ്ടമുള്ള ആകൃതിയിൽ പണിയപ്പെടുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. കാരണം അവൻ്റെ ഇഷ്ടമാണ് നമ്മളെ എങ്ങനെ പണിയണമെന്നുള്ളത്, അവൻ്റെ ഇഷ്ടമാണ് നമ്മളെ എങ്ങനെ പണിയണം എന്നുള്ളത്. അതുകൊണ്ട് അവന് വിധേയപ്പെടുത്തി കൊടുക്കുന്ന കളിമണ്ണുകൾ മാത്രമേ കുശവൻ്റെ കയ്യിൽ ആകൃതിയുള്ള, കുശവന് പ്രയോജനം ചെയ്യുന്ന, മറ്റുള്ളവർക്കും പ്രയോജനം ചെയ്യുന്ന ഒരു പാത്രമായി നമ്മൾ മാറുകയുള്ളൂ. അതുകൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ഈ സമർപ്പണം ആഗ്രഹിക്കുന്നു. കാരണം അത് അവൻ അതിലൂടെ മാത്രമേ അവന് നമ്മളെ പണിയപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും അതൊരു ബർഡനാക്കി അല്ലെങ്കിൽ ഒരു ഭാരമാക്കി എടുക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ നന്മയ്ക്കാണ്, അവ നമ്മുടെ നന്മയ്ക്കാണ്. കുശവൻ മണ്ണൊരിക്കലും പാത്രം ഒരിക്കലും മണ്ണൊരിക്കലും കുശവനോട് പറയത്തില്ല എന്നെ ഇന്ന രീതിയിൽ പണിയണമെന്ന് മണ്ണിന് പറയാൻ അധികാരമില്ല. അത് കുശവൻ്റെ പരമാധികാരത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളെ ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുമ്പോൾ, വെൻ വി സറണ്ടർ, വി കനോട്ട് സേ ദാറ്റ് ഗോഡ് ആസ് യു ആർ ടു ഡീൽ വിത്ത് മീ ദിസ് വേ, അല്ലെങ്കിൽ എന്നെ ഈ രീതിയിൽ പണിയണമെന്ന് നമുക്ക് പറയാൻ നമുക്ക് അധികാരമില്ല. കാരണം ദൈവമാണ്, ദൈവം സർവാധികാരിയാണ്, അവന് മുന്നിൽ ഇണങ്ങുന്ന ആയുധമാക്കി നമ്മളെ മാറ്റണമെങ്കിൽ അവന് നമുക്കവന് വിധേയപ്പെട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇനി ഈ സമർപ്പണം ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സമർപ്പണം ചെയ്തെടുക്കുന്നത്. അത് നമ്മുടെ കഴിവുകൊണ്ടല്ല, അതാണ് നമുക്ക് പറ്റിയ, നമുക്ക് നമ്മുടെ ചിന്തയിൽ നമുക്ക് പറ്റുന്ന ഒരു തെറ്റിതാണ്. ഇത് ഞാൻ ഇത് ചെയ്ത് ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ, ഞാൻ എന്നെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കുമ്പോൾ അല്ലേ ദൈവം അങ്ങ് പ്രസാദിച്ച് നമ്മളിൽ നന്മകൾ ചൊരിയും, അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്ന് വിശ്വാസത്താൽ പറയുമ്പോൾ ദൈവം ആണ് നമ്മുടെ ജീവിതത്തിൽ ഈ സമർപ്പണത്തിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്കോ പഴയ വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്കോ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം അവനെ പടിപടിയായി ദൈവത്തിലേക്ക് അവൻ നടത്തിക്കൊണ്ടേയിരുന്നു. ആദ്യം വിളിച്ചു, അവനതിന് അനുസരണമുള്ളവനായി, അതിനുശേഷം അവനെ പല കാര്യങ്ങളിലും അവനെ ദൈവം വഴി നടത്തി. എന്നിട്ടാണ് അവൻ്റെ അവനൊരു നിമിഷം കൊണ്ട് തൻ്റെ മകനെ തരണം എന്ന് ദൈവം പറഞ്ഞില്ല. പക്ഷേ ഒരു ഗ്രാജ്വൽ പ്രോസസ്സിൽ ഒരു കുറച്ച് കാലഘട്ടങ്ങളിലൂടെ അവനെ നടത്തിയതിന് ശേഷമാണ് ദൈവം അവനിൽ നിന്ന് പല കാര്യങ്ങളും ഡിമാൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം നമ്മളിൽ പടിപടിയായി ഓരോ തലങ്ങളിൽ ദൈവ ആ കാര്യങ്ങൾ സമർപ്പിക്കപ്പെടുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഇത് നമ്മൾ വിശ്വസിക്കണം, ഇത് നമ്മൾ വിശ്വസിക്കണം. കാരണം ദൈവം ഒരിക്കലും എപ്പോഴും നമ്മൾ വിചാരിക്കരുത് ഞാനിപ്പോൾ സമർപ്പിച്ചു എല്ലാം ഓക്കെ. ഇല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കുമെന്ന് പറയുമ്പോഴും ചില സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും വരുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഞാൻ സമർപ്പിക്കപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോഴാണ്. അപ്പോൾ ഞാൻ അപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏകമാർഗം അതും സമർപ്പിക്കുക. അതുകൊണ്ട് ഒരിക്കലും സമർപ്പണം, ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സമ്പൂർണ്ണമായിട്ട് സമർപ്പണം എല്ലാം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണമെന്ന് പറയുമ്പോൾ നമ്മളെല്ലാം സമർപ്പിച്ചു എന്നുള്ള വ്യാജ മോഹത്തിൽ നമ്മൾ ഇരിക്കരുത്. കാരണം നമ്മൾ സമർപ്പിച്ചിട്ടില്ല, നമുക്കറിയത്തില്ല. നമ്മൾ പറഞ്ഞ് നമ്മൾ സമർപ്പിച്ചു എന്ന് പറയുമെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കും ഓ നമ്മൾ അതിനോട് നമുക്കത്ര സ്നേഹമുണ്ടായിരുന്നു, ഇക്കാര്യങ്ങളിലോട് ജോലിയോട് നമുക്ക് അമിത പ്രതിപത്തി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളിൽ എനിക്കതിനോട് ആഗ്രഹമുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ സാഹചര്യങ്ങളിലൂടെയാണ്. പക്ഷെ നമുക്ക് ഭയപ്പെടേണ്ടതും ആകുലപ്പെടേണ്ടതും നമ്മുടെ ദൈവത്തിന് വേണ്ടിയുള്ള സമർപ്പണം പകുതിയായിരുന്നു, അയ്യോ അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ആ ഭയത്തിൽ നമ്മൾ കുടുങ്ങേണ്ട കാര്യമില്ല. ഇവിടെയും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണല്ലോ ഫിലിപ്പിയിലേഖനത്തിൽ പറയുന്ന ഇച്ഛിക്കുകയെന്നും ആഗ്രഹിക്കുകയെന്നും തിരുവെള്ളമുണ്ടായിട്ട് ദൈവമല്ലോ നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നത്. ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കും. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ഈസ് എ ഹെൽപ്പർ, അവനൊരു സഹായകനാണ് അല്ലേ? അവനൊരു സഹായകനാണ്, അവൻ നമ്മളെ സഹായിക്കും ഇക്കാര്യത്തിൽ. അപ്പം ദൈവമാണ് നമ്മുടെ ജീവിതത്തിലെ ഈ സറണ്ടർ അക്കംപ്ലിഷ് ചെയ്യുന്നത്, നമ്മളല്ല, നമ്മളല്ല. അത് പരിശുദ്ധാത്മാവിലൂടെ പടിപടിയായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സമർപ്പണം എത്ര വീക്കാണെങ്കിലും നമ്മൾ ചെയ്യേണ്ട കടമ എന്നുള്ളത് നമ്മൾ സമർപ്പിക്കുക എന്നുള്ളതാണ്. അത് ദൈവം അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ വിചാരിക്കരുത് ദൈവം ഒരു പെർഫെക്ഷനിസ്റ്റാണ്, ദൈവം പെർഫെക്റ്റായിട്ടുള്ള ഒരു സമർപ്പണം മാത്രമേ ആഗ്രഹിക്കുകയുള്ളൂ. ശരിയാണ്, ദൈവം അല്ലേ മെച്ചമായതിനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. മെച്ചമായി ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ യാതൊരു ഹിപ്പോക്രസിയും ഇല്ലാതെ സത്യസന്ധതയോടെ ദൈവമേ ഞാൻ സമർപ്പിക്കാൻ തുടങ്ങുന്നതാണ്, അല്ലെങ്കിൽ സമർപ്പിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതല്ലാതെ നമ്മൾ പലപ്പോഴും പല സാഹചര്യങ്ങളിൽ നമ്മൾ വിചാരിച്ചിരിക്കും ഓ അന്നേരം നമ്മൾ സമർപ്പിച്ചപ്പോൾ ശരിയായില്ല, ഒന്നുകൂടെ സമർപ്പിക്കാം. ഇത് നമ്മൾ എന്തുവാ നമ്മൾ ചെയ്ത പാപങ്ങൾ പിന്നീട് പിന്നീട് പിന്നെയും ഏറ്റുപറയുന്നത് പോലെയാണ്. നമ്മൾ ഒരു പ്രാവശ്യം ദൈവത്തോട് ഏറ്റുപറഞ്ഞു, പിന്നെ അതേ കാര്യങ്ങൾ പിന്നെ ഏറ്റുപറയും. ദൈവം വേണ്ട, ഒരിക്കൽ നമ്മൾ ദൈവത്തോട് ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ദൈവം ക്ഷമിച്ചു കളഞ്ഞു. ദൈവം പറഞ്ഞു നിങ്ങളുടെ പാപങ്ങളെ ഞാൻ ഓർക്കുകയില്ല, ഞാൻ കംപ്ലീറ്റായിട്ട് അതിനെ മറന്നു കളഞ്ഞിരിക്കുന്നു. ആ വിശ്വാസമുണ്ടെങ്കിൽ, നമ്മൾ ആത്മാർത്ഥതയോടെയാണ് നമ്മൾ സമർപ്പിച്ചതെങ്കിൽ ദൈവം പൂർണ്ണമായി അതിനെ സ്വീകരിച്ചിരിക്കുന്നു, സ്വീകരിക്കുമെന്നുള്ള വിശ്വാസത്തിൽ വേണം നമ്മൾ ജീവിക്കുവാൻ. ദൈവം പറഞ്ഞു, ഞാൻ പറഞ്ഞതുപോലെ ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഇറ്റ്സ് ഫോർ അവർ ഗുഡ്. ജെറമിയാ പ്രവചനത്തിൽ പറയുന്ന പോലെ ഇത് നിങ്ങളുടെ നന്മയ്ക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നിങ്ങളുടെ നന്മയും നല്ല ഭാവിയും ആഗ്രഹിക്കും. അല്ലാതെ ദൈവം നമ്മുടെ തിന്മയല്ല ഇക്കാര്യങ്ങളിലൂടെ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ കുശവൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അത് ദൈവത്തിന് ഉപയോഗമുള്ള പാത്രമാക്കി നമ്മളെ മാറ്റുന്നു എന്ന് പറഞ്ഞു. രണ്ട് തരത്തിലുള്ള പാത്രങ്ങളുണ്ട്. ഒന്ന് മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ, മനോഹരമായിട്ടുള്ള പാത്രങ്ങൾ, പിന്നെ പ്രയോജനമുള്ള പാത്രങ്ങൾ. നിങ്ങളുടെ വീട്ടിലെ പ്രഷർ കുക്കർ ഒരു പ്രയോജനമുള്ള ഒരു പാത്രമാണ്, അതിനുള്ള അത്ര ഭംഗിയൊന്നുമില്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഗസ്റ്റ് വരുമ്പോൾ ഡൈനിങ് ടേബിളിൽ വെക്കുന്ന ചില പാത്രങ്ങളൊക്കെ ഭംഗിയുള്ളതാണ്, വലിയ പ്രയോജനങ്ങളൊന്നും അതുകൊണ്ടില്ല, അതില്ലെങ്കിലും നമുക്ക് ജീവിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ചില പാത്രങ്ങൾ പ്രയോജനമുള്ളതാണ്, ചില പാത്രങ്ങൾ മനോഹരമാണ്. പക്ഷെ ദൈവം നമ്മളെ പാത്രങ്ങളാക്കുമ്പോൾ അത് പ്രയോജനമുള്ളതും മനോഹരവും രണ്ടും കൂടെ ചേർന്ന ഒരു പാത്രമാക്കിയാണ് നമ്മളെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ കുഞ്ഞാടിൻ്റെ കാന്തയാക്കി അവൻ നിർത്തുമെന്ന് പറയുന്നത്. കുഞ്ഞാടിൻ്റെ കാന്ത ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും കഷ്ടപ്പെടുന്ന ഒരു കാന്ത മാത്രമല്ല, ദൈവത്തിന് മുമ്പിൽ സൗന്ദര്യമുള്ളവളായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാന്തയും കൂടിയാണ്. അതുകൊണ്ട് ദൈവം നമ്മളെ സമർപ്പിക്കുമ്പോൾ, ദൈവം നമ്മളെ മെനയുമ്പോൾ ഒരു സൗന്ദര്യമുള്ള പാത്രവും അതുപോലെ തന്നെ പ്രയോജനമുള്ള ഒരു പാത്രവുമൊക്കെയാണ് നമ്മളെ മാറ്റുന്നത്. അതുകൊണ്ട് ദൈവ മക്കളെ, നമ്മൾ ഭയപ്പെടേണ്ടതില്ല, നമ്മൾ ഭയപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സമർപ്പിക്കാതെ നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ നമ്മൾ സ്വർഗത്തിൽ ചെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എത്രമാത്രം നിരാശയുണ്ടാവും. ഞാൻ അന്നേ അത് സമർപ്പിച്ചിരുന്നെങ്കിൽ എത്ര ബ്ലെസ്സിങ് ആയിരുന്നേനെ. നമ്മൾ ആ ലജ്ജിക്കുന്നതിന് പകരം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം, കാരണം അത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. അവസാനമായി എന്താണ് നമുക്ക് സമർപ്പിക്കാനുള്ളത്? ഞാൻ പറഞ്ഞു, നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല, ഇത് നന്മയ്ക്കാണ്, ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്, ദൈവമാണ് ഇത് ചെയ്തെടുക്കുന്നത്, അത് എത്ര വീക്കാണെങ്കിലും ദൈവം അക്സെപ്റ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ദൈവത്തിന് സമർപ്പിക്കാനുള്ളത്? ഒത്തിരി കാര്യങ്ങളുണ്ടെങ്കിലും പ്രാഥമികമായിട്ടും രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. റോമാക്കാരത്തിലുള്ള ലേഖനം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്, 12-ാം അധ്യായത്തിൽ അതിൻ്റെ 1-2 വചനങ്ങൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്.
സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ.
ഇവിടെ പറയുകയാണ്, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന്, നമ്മുടെ മനസ്സ്. രണ്ടാമതായി, നമ്മുടെ ബോഡി, നമ്മുടെ ശരീരം. ഇവിടെ പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. രണ്ടാമതായി, നിങ്ങളുടെ മനസ്സിനെ സമർപ്പിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളുടെയും തുടക്കം നമ്മുടെ മനസ്സിൽ നിന്നാണ്. നമ്മുടെ സംഭാഷണം, നമ്മുടെ ആക്ഷൻ, നമ്മുടെ പ്രവൃത്തികൾ, ഇതെല്ലാം തുടങ്ങുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്ന് പറയുന്നത്. നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ രൂപാന്തരപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ ആത്മീയ വളർച്ച ശരിയാകത്തില്ല അല്ലേ. നമ്മൾ വർഷങ്ങളോളം നമ്മുടെ മനസ്സിനെ പൊളൂട്ടഡാക്കിയ വ്യക്തികളാണ്. വർഷങ്ങളോളം നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന പല കാര്യങ്ങളും മീഡിയയിലൂടെയും നമ്മളുടെ പലപ്പോഴും എഡ്യൂക്കേഷനിലൂടെയും നമ്മൾ വായിക്കുന്നതും കേൾക്കുന്നതും ചിന്തിക്കുന്നതുമായ പലതിലൂടെയും നമ്മുടെ മനസ്സ് അത് വിരൂപമായൊരു മനസ്സാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ റിന്യൂ ചെയ്യണം, പുതുക്കണമെന്ന് പറയുന്നത്. അതത്ര ഭംഗിയല്ലാതിരിക്കുന്നത് കൊണ്ടാണ് ഇവിടെ പറയുന്നത്, അത് പുതുക്കണമെന്ന് പറയുന്നത്. കാരണം ഈ മനസ്സിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം, ഇതിൽ നിന്നാണ് എല്ലാത്തിൻ്റെയും തുടക്കം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ദൈവത്തിന് സമർപ്പിക്കേണ്ടത് നമ്മുടെ മനസ്സിനെയാണ്. അത് ദൈവത്തിന് നമ്മൾ വിട്ടുകൊടുത്തില്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ ആകുലതകൾ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നാണ് വരുന്നത്. ഉദാഹരണത്തിന് പിശാചിൻ്റെ ഏറ്റവും വലിയ അറ്റാക്കും വരുന്നത് നമ്മുടെ മനസ്സിലാണ്. ആദ്യം അവൻ്റെ ചിന്തകളിലൂടെയാണ് ആദ്യം നമ്മളെ അവൻ അറ്റാക്ക് ചെയ്യുന്നത്, അവൻ നമ്മളെ കീഴടക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. അപ്പോൾ മാത്രമേ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇഫ് യു പ്രാക്ടീസ് സറണ്ടറിങ് യുവർ മൈൻഡ് ടു ദ ലോർഡ് ഇറ്റ് വിൽ ബി എ ഗ്ലോറിയസ് തിങ്സ് ഇൻ ലേറ്റർ. നിങ്ങളിപ്പം ദൈവത്തിന് വേണ്ടി നിങ്ങളുടെ മനസ്സിനെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ നിരൂപണങ്ങൾ എല്ലാം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എ ഗ്ലോറിയസ് വൺ. ദൈവൻ എങ്ങനെയാണ് പറയുന്നത്? റോമാകൃതി ലേഖനം 13-ാം അധ്യായത്തിൽ മോഹത്തിനായി ജഡത്തിൽ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. മോഹത്തിനായി ജഡത്തിൽ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എങ്ങനെയാണ് ഈ മനസ്സ് നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നത്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ മറ്റു കാര്യങ്ങൾ വെച്ച് നിറച്ചതുപോലെ അതിന് പകരമായി യേശുവിനെക്കുറിച്ചുള്ള ചിന്തകളും ദൈവവചനത്താലും നിറയ്ക്കുമ്പോഴാണ് അതിനെ, യു ഹാവ് ഇഫ് യു ആർ സാച്ചുറേറ്റഡ് വിത്ത് യുവർ മൈൻഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ്, അത് രൂപാന്തരപ്പെടുന്നു നിങ്ങളുടെ മനസ്സിൽ. അതുകൊണ്ടാണ് പറയുന്നത് ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെയുണ്ട്? അവൻ്റെ മനസ്സിൽ, അവൻ്റെ ഹൃദയത്തിൽ അവൻ്റെ വചനങ്ങളെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. അവിടെ ആ നിങ്ങൾ സമർപ്പിച്ച മനസ്സിൽ നിങ്ങൾ സമർപ്പിക്കുമ്പോൾ ഗ്രാജ്വലി പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഹീ വിൽ സ്റ്റാർട്ട് റിന്യൂവിങ് ഇറ്റ്. സ്ലോലി നമ്മുടെ ജീവിതത്തിൽ അവൻ പരിവർത്തിച്ചു കൊണ്ടേയിരിക്കും. അല്ലേ? പാഴും ശൂന്യമായി കിടക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചപ്പോൾ അവിടെ പലതും ദൈവം സൃഷ്ടിച്ചെടുത്തതുപോലെ പാഴും ശൂന്യമായ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവിന് നിങ്ങൾ വിധേയപ്പെട്ട് കൊടുക്കുമ്പോൾ അവൻ നമ്മുടെ ജീവിതത്തിൽ റിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ സമർപ്പണം നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ വേറെ എന്ത് സമർപ്പിച്ചാലും നമ്മുടെ ജീവിതത്തിൽ പരാജയമായിരിക്കും. അതുകൊണ്ട് മനസ്സിനെ രൂപാന്തരപ്പെടുവാൻ മനസ്സിനെ സമർപ്പിക്കുക. രണ്ടാമതായി നമ്മുടെ ശരീരം. ആത്മീയ ജീവിതത്തിൽ ശ്രദ്ധ വെക്കുന്ന എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, അവർ ബോഡി ബിലോങ്സ് ടു ഗോഡ്. നമ്മുടെ ശരീരം ദൈവത്തിനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യേശു പറഞ്ഞു, എനിക്കൊരു ശരീരം തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദ വിൽ ഓഫ് ദ ഗോഡ്, ദൈവത്തിന് ഇഷ്ടം ചെയ്യുവാൻ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു. അപ്പം നമുക്ക് കിട്ടിയ ഈ ഫിസിക്കൽ ബോഡി ഉണ്ടല്ലോ, അത് നമ്മൾ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല അണിഞ്ഞൊരുങ്ങി അല്ലെങ്കിൽ നല്ല മസിലൊക്കെ ഉള്ളവരായി ദൈവത്തിന് വേണ്ടി കൊടുക്കുക എന്നുള്ളതല്ല, വളരെ ഭംഗിയായിട്ട് ശരീരത്തെ സൂക്ഷിക്കുക എന്നുള്ളതിലുപരി നമ്മുടെ ബോഡി, നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന്, ആ അവയവങ്ങളെല്ലാം ദൈവത്തിന് കൊടുക്കുകയാണ് എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ കണ്ണായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ നാവായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കൈകളും കാലുകളുമായിരിക്കാം. അവിടെ അതിലൂടെയാണ് നമ്മൾ ദോഷം നിരൂപിക്കുന്നത്, അതിലൂടെയാണ് നമ്മൾ ദോഷം ചെയ്യുന്നത്, അതിലൂടെയാണ് നമ്മൾ ദോഷത്തിന് വേണ്ടി കൈകളെയും കാലുകളെയും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർക്കുക, ദൈവത്തിന് വേണ്ടി നമ്മുടെ ശരീരങ്ങളെ സമർപ്പിക്കുക. 2 തിമോത്തിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെയാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ലവ് പവർ ആൻഡ് ഡിസിപ്ലിൻ. സോ ഇംഗ്ലീഷിൽ അങ്ങനെയാണ് പറയുന്നത്, ലവ് പവർ ആൻഡ് ഡിസിപ്ലിൻ. സോ ഗോഡ് ഹാസ് ഗിവൺ എ സ്പിരിറ്റ് ഓഫ് ഡിസിപ്ലിൻ ദറ്റ് പ്രൈമറിലി ഡീൽ വിത്ത് അവർ ബോഡി. ആ ശരീരത്തെ ദൈവത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ആലയമാണല്ലോ. പൗലോസ് തന്നെ ഇങ്ങനെയാണ് പറയുന്നത്, 1 കൊരിന്ത്യലേഖനം 9-ാം അധ്യായത്തിൻ്റെ 27-ാം വചനത്തിൽ പൗലോസ് ആ അതിൻ്റെ 24 തൊട്ട് നമുക്ക് വായിക്കാം.
കോട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ വിരുത് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തത് പ്രാപിക്കേണ്ടത് തന്നെ. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്ര ചെയ്യുന്നത്.
അവിടെ പൗലോസ് പറയുകയാണ്, ബട്ട് ഐ ഡിസിപ്ലിൻ മൈ ബോഡി ആൻഡ് മേക്ക് ഇറ്റ് മൈ സ്ലേവ് സോ ദാറ്റ് ആഫ്റ്റർ ഐ ഹാവ് പ്രീച്ച് ടു അതേഴ്സ് ഐ മൈസെൽഫ് വിൽ നോട്ട് ബി ഡിസ്ക്വാളിഫൈഡ്. പൗലോസിനൊരു ഭയമുണ്ടായിരുന്നു, ഐ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് മൈ ബോഡി. അത് ഡിസിപ്ലിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ വളരെ ആത്മീയ കാര്യങ്ങളെല്ലാം പറഞ്ഞാലും, ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അതിൻ്റെ റൂൾ അനുസരിച്ച് ഓടുന്നത് പോലെ ഞാൻ എൻ്റെ ബോഡിയെ ദൈവത്തിന് സബ്ജക്റ്റീവ് ആക്കിയില്ലെങ്കിൽ, ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഞാൻ ഡിസ്ക്വാളിഫൈഡ് ആകാം. ഞാൻ അതിൽ നിന്ന് എന്നെ അതിൽ പരിഗണിക്കാതിരിക്കാം, വിജയിയായിട്ട് പരിഗണിക്കാതിരിക്കാം. അതുകൊണ്ടിവിടെ പൗലോസ് പറയുകയാണ്, ഞാനതിനെ സബ്ജക്റ്റ് ചെയ്യുന്നു, അതിന് വിധേയപ്പെടുത്തി, ദൈവത്തിന് വിധേയപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ദൈവത്തിനുള്ളതാണ്, അത് ദൈവത്തിന് കൊടുക്കാം. ദൈവം നമ്മളെ സറണ്ടർ ചെയ്യുവാൻ, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഇതിനുവേണ്ടി ആഗ്രഹിക്കുക, കാരണം ബൈ ഫെയ്ത്ത് വി ക്യാൻ ഡു ദാറ്റ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക.